السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب الرحمن الرحيم مالك يوم الدين إياك نعبد إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
سيدنا امير المؤمنين خليفه المسيح خامس سيده الله تعالى بنصر العزيز കഴിഞ്ഞ ആഴ്ച അതായത് 23/11/2007 ന് ചെയ്ത ഖുതുബയുടെ പരിഭാഷ കേൾപ്പിക്കുകയാണ്. തശഹ്ഹുദും തഅവ്വുദും സൂറ ഫാത്തിഹ തിലാവത്തിന് ശേഷം അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ലോകത്ത് സർവത്ര കലഹങ്ങളും കുഴപ്പങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്നത് നാം ഇന്ന് കാണുന്നു. പൌരസ്ത്യ രാജ്യങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും വികസിത വികസ്വര രാഷ്ട്രങ്ങളിലുമെല്ലാം ഇതുതന്നെയാണ് അവസ്ഥ. ചില രാജ്യക്കാർ തങ്ങളുടെ രാജ്യത്തിലെ കുഴപ്പങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അവർ ഭയത്തിന്റെ ഇരകളായി തീർന്നിരിക്കുന്നു. ചിലർ മറ്റ് രാഷ്ട്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഇടപെടൽ കാരണം ഭയപ്പെട്ടു കഴിയുന്നു. ചിലർ ഭീകര പ്രവർത്തനങ്ങൾ കാരണം പൊറുതിമുട്ടുന്നു, ഭയന്ന് ജീവിക്കുന്നു. ഈ ഭീകരത രാഷ്ട്രീയ കാരണങ്ങളാലായാലും വേണ്ടില്ല, അല്ലെങ്കിൽ നാമമാത്രമായ മതത്തിന്റെ കാരണങ്ങളാലായാലും വേണ്ടില്ല. നാമമാത്രം എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തെ കുറിമാനമാക്കിക്കൊണ്ടുള്ള ഭീകര പ്രവർത്തനങ്ങളാണ്. മതത്തെ കുറിമാനമാക്കുന്നവർ, ഞാൻ പറഞ്ഞതുപോലെ ചിലർ മതത്തിന്റെ പേരിൽ ഭീകര പ്രവർത്തനം ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിനെതിരിൽ തെറ്റായ ധാരണകൾ സൃഷ്ടിച്ച് അതിന്റെ പേരിൽ പെരുമ്പറ മുഴക്കുന്നവരാണ്. എന്തായാലും മതമൊരിക്കലും ഭീകര പ്രവർത്തനം പഠിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ അധ്യാപനം തികച്ചും ആ പ്രവർത്തനത്തിന് എതിരാണ്. പിന്നെ ഏതെങ്കിലും ഭരണത്തിന് കീഴിൽ വസിച്ചുകൊണ്ട് അതിലെ വാസികളായിക്കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, മനുഷ്യത്വത്തിന്റെയും ദൈവസൃഷ്ടിയുടെയും മേൽ ചില ജനവിഭാഗങ്ങൾ ദൈവത്തിന്റെ പേരിൽ അക്രമമഴിച്ചുവിടുന്നു. ചില രാജ്യങ്ങൾ യുദ്ധഭീതിയാൽ വിഷമിക്കുന്നു. ചില രാഷ്ട്രങ്ങളെ പ്രകൃതി ദുരന്തങ്ങൾ വലയം ചെയ്തിരിക്കുന്നു. ഈ രാജ്യങ്ങളിൽ വസിക്കുന്നവർ ബുദ്ധിമുട്ടിന്റെയും ഭയത്തിന്റെയും ഇരകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മനുഷ്യകുലത്തിനോട് സഹതാപം പുലർത്തുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഹൃദയം എന്തുകൊണ്ടാണ് ഒരിടത്തും മനസമാധാനവും ശാന്തിയും കാണാത്തതെന്ന് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ വേദനയോടുകൂടി ഇക്കാലത്ത് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവർ അഹമ്മദികൾ മാത്രമാണ്. ലോക സമാധാനത്തിനും രാജ്യത്തിന്റെ സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കത്തുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കത്തുകൾ എഴുതുന്നവർ കുറച്ചാണെങ്കിലും എനിക്കറിയാം, ഞാൻ വിവിധ മാർഗങ്ങളിലൂടെ അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അഹമ്മദികളിൽ അധികവും ലോകത്തിന്റെയും അല്ലെങ്കിൽ അവരവരുടെ നാടിന്റെയും അവസ്ഥയിൽ വിഷമിക്കുന്നവരാണ്. ഏതേതെല്ലാം രീതിയിലുള്ള ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥകളാണ് രാജ്യങ്ങളിലും ലോകത്തു തന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹസ്രത് മസീഹ് മഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നവരിൽ ആ മഹാത്മാവ് ഉണ്ടാക്കി തീർത്ത വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം ചിന്താഗതി ഉണ്ടായിട്ടുള്ളത്. ഈ വികാരങ്ങൾ അഹമ്മദികളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത് അവരുടെ ഈമാനിക അവസ്ഥയെ ഇക്കാലഘട്ടത്തിലെ ഇമാം മാറ്റിയതുകൊണ്ടാണ്. അള്ളാഹുവിനോടുള്ള ഭയവും അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള സഹാനുഭൂതിയും അവരുടെ ഹൃദയങ്ങളിൽ ആ മഹാത്മാവ് സൃഷ്ടിച്ചു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ നിയോഗോദ്ദേശ്യം വിവിധ സ്ഥലങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. ആ മഹാത്മാവ് പറയുന്നു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഈമാനെ ശക്തിപ്പെടുത്തുന്നതിനും അള്ളാഹുവിന്റെ അസ്തിത്വം ജനങ്ങൾക്ക് സ്ഥാപിച്ചു കാണിക്കുന്നതിനും വേണ്ടിയാണ്. കാരണം ഓരോ സമുദായത്തിന്റെയും ഈമാനിക അവസ്ഥ ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. പരലോകമെന്ന് പറയുന്നത് വെറുമൊരു കൽപ്പിത കഥയായി മനസ്സിലാക്കപ്പെടുന്നു. ഓരോ മനുഷ്യനും തങ്ങളുടെ കർമാവസ്ഥ കൊണ്ട് വിളിച്ചു പറയുന്നത് ദുനിയാവിലും അതിലുള്ളതിലും ഭൗതിക മാർഗങ്ങളിലുമുള്ള വിശ്വാസം പോലും ഒരിക്കലും അള്ളാഹുവിലും പരലോകത്തിലും അവർക്കില്ലെന്നാണ്. ഹൃദയങ്ങളിൽ ദുനിയാവിനോടുള്ള സ്നേഹത്തിന്റെ ആധിപത്യമാണ്, പക്ഷേ നാവിൽ അതിനെതിരാണുള്ളത്. അതുകൊണ്ട് സത്യത്തിന്റെയും ഈമാനിന്റെയും കാലഘട്ടം വീണ്ടും വരാനും ഹൃദയങ്ങളിൽ തഖ്വ ഉണ്ടാക്കാനും വേണ്ടി ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ആ മഹാത്മാവ് തുടർന്ന് പറയുന്നു, അള്ളാഹുവിലും അവന്റെ സൃഷ്ടികളുടെ ബന്ധത്തിലും ഉണ്ടായിട്ടുള്ള വിയോജിപ്പ് അകറ്റി സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും ബന്ധത്തെ പുനഃസ്ഥാപിക്കുക എന്ന ജോലിയുമായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത്. സത്യത വെളിപ്പെടുത്തിക്കൊണ്ട് മതപരമായ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് രഞ്ജിപ്പിന് അടിത്തറയിടുകയും ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞുപോയ മതപരമായ സത്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുക. ആ മഹാത്മാവ് പറയുന്നു, വിശുദ്ധ ഖുർആനിലെ വലിയ കൽപ്പന രണ്ടെണ്ണം മാത്രമാണ്. ഒന്ന്, ഏകദൈവ വിശ്വാസവും സ്നേഹവും അള്ളാഹുവിനെ അനുസരിക്കലും, അവന്റെ നാമം ആദരണീയമാണ്. രണ്ടാമത്തേത്, സ്വന്തം സഹോദരങ്ങളോടും മനുഷ്യ കുലത്തിനോടുമുള്ള സഹാനുഭൂതി. ലോകത്തെല്ലായിടത്തും കുഴപ്പവും സ്വാർത്ഥതയും നടമാടിയിരുന്ന കാലത്ത് അള്ളാഹു നിയോഗിച്ച ഇമാമിനെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരാണ്. ആ ഇമാമിനെ വിശ്വസിച്ച കാരണത്താൽ അള്ളാഹു നമുക്ക് ആ തിന്മകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള മാർഗം കാണിച്ചു തന്നു. ഇപ്പോൾ തൗഹീദിനെ ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് ഓരോ അഹമ്മദിയുടെയും ജോലിയാണ്. അള്ളാഹുവുമായിട്ട് വ്യക്തിഗതമായ ബന്ധം സ്ഥാപിക്കുക, സൃഷ്ടികളോട് എപ്പോഴും സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ 100 വർഷമായി, അതിനേക്കാൾ കൂടുതൽ കാലമായി അഹമ്മദിയ ജമാഅത്ത് ഈ നിർബന്ധ കടമകൾ നിറവേറ്റാൻ വേണ്ടി കഴിവിന്റെ പരമാവധി ശ്രമിച്ചു വരുന്നു. അതിനോടൊപ്പം അവരോടുള്ള അനുകമ്പയാൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആപത്തുകളുടെയും കുഴപ്പങ്ങളുടെയും കാരണവും നാം അവർക്ക് പറഞ്ഞുകൊടുക്കേണ്ടതാണ്. ഓരോരുത്തരുടെയും ചുറ്റുവട്ടത്തുള്ളവരോടും പത്രങ്ങളിൽ കത്തുകൾ എഴുതിയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചും കൊണ്ട് മുമ്പത്തേക്കാൾ കൂടുതൽ പരിശ്രമത്തോടെ ഈ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞുകൊടുക്കേണ്ടത് ആവശ്യമാണ്. അള്ളാഹുവിനെ തിരിച്ചറിയുന്നില്ലെങ്കിൽ, അവന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ഈ അസ്വസ്ഥത ഒരിക്കലും അവസാനിക്കുകയില്ല. ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും വെളിപ്പെടുന്ന വിപത്തുകൾ ഒരിക്കലും അകലുകയുമില്ല. അള്ളാഹു അയച്ച ആളെ പരിഹസിക്കുകയും അതിരുകടന്ന് അക്രമം പ്രവർത്തിക്കുകയും പിടിവാശിയിൽ തൂങ്ങി നിൽക്കുകയും ചെയ്യുന്നതൊന്നും ഒരിക്കലും ലോകത്ത് സമാധാനവും ശാന്തിയും നൽകുകയില്ല. ആപത്തുകളെ തന്നെ എടുക്കുക, ഇതിന്റെ കാഠിന്യം കൂടിക്കൂടി വരികയാണ്. അതിന്റെ എണ്ണത്തിലും വർധനയുണ്ടാകുന്നു. ഭൌമികപരവും കാലാവസ്ഥാ വ്യതിയാനവും വിവിധ മാറ്റങ്ങളും കാരണത്താലാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു. പക്ഷേ നാം നോക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. 100 വർഷം മുമ്പേ ഒരാൾ തന്നെ അള്ളാഹു ലോക ജനതയുടെ പരിഷ്കരണത്തിനായി നിയോഗിച്ചിരിക്കുന്നു എന്ന് വാദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നെ സഹായിക്കാൻ അള്ളാഹു ഭൗമികവും ആകാശീയവുമായ അടയാളങ്ങൾ കാണിക്കും. ജനങ്ങളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, വിപത്തുകൾ വരും, നാശങ്ങൾ സംഭവിക്കും. തുടർന്ന് ഈ കാര്യങ്ങൾ സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭൂകമ്പങ്ങളും ധാരാളമായും ശക്തമായ നിലയിലും വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഉദാഹരണം 100 വർഷം മുമ്പത്തെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. കഴിഞ്ഞ ദിനങ്ങളിൽ ബംഗ്ലാദേശിൽ ശക്തമായ ചുഴലിക്കാറ്റുണ്ടായി. 47 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു വെള്ളപ്പൊക്കമുണ്ടായതെന്ന് പറയുന്നു. ഇതിൽ ഒരു കണക്കനുസരിച്ച് 15,000 പേർ മരണമടഞ്ഞതായി പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷ എന്ന് പറയാൻ കാരണം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ചെന്നെത്താനോ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാനോ കഴിഞ്ഞിട്ടില്ല. 600,000 പേർ ഭവനരഹിതരായി. ആ പ്രദേശങ്ങളിൽ അഹമ്മദികളും ധാരാളമായുണ്ട്. അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ സാമ്പത്തിക നഷ്ടവും സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹു അവരെ സുരക്ഷിതരാക്കി വെക്കുമാറാകട്ടെ. ഹ്യൂമാനിറ്റി ഫസ്റ്റിന്റെ പ്രവർത്തകർ UKയിൽ നിന്നും കാനഡയിൽ നിന്നും സഹായ സാധനങ്ങളുമായി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ജമാഅത്ത് സഹാനുഭൂതിയോടുകൂടി അവിടെ പ്രവർത്തിക്കാൻ പോവുകയാണ്. കെടുതികൾക്കിരയായവർ സഹായത്തിന് വേണ്ടി വിളിക്കുന്ന ഓരോ സ്ഥലത്തും അവർ പോകുന്നുണ്ട്. കഴിഞ്ഞ 1-2 വർഷമായി ബംഗ്ലാദേശിൽ മുല്ലാക്കമാർ അഹമ്മദികളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. ഘോഷയാത്രകളും യോഗങ്ങളും അടിച്ചു തകർക്കലും പള്ളികൾക്ക് നഷ്ടമുണ്ടാക്കലും ഒക്കെ തുടർന്നു വരുന്നു. നിരക്ഷരരും നിഷ്കളങ്കരുമായ സാധാരണക്കാരെ ഇസ്ലാമിന്റെ പേരു പറഞ്ഞ് വികാരമിളക്കിവിട്ട് അക്രമം ചെയ്യിക്കുക എന്നത് മുല്ലാക്കമാരുടെ ശീലമായി തീർന്നിരിക്കുകയാണ്. അവർ അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും വിഷമിക്കുന്ന ഓരോരുത്തരെയും ജമാഅത്ത് സഹായിക്കുന്നു. കാരണം ഇത് അഹമ്മദിയും അനഹമ്മദിയും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസമാണ്. തന്റെ ജോലികളിൽ ഒരു പ്രധാനപ്പെട്ട ജോലി മനുഷ്യകുലത്തിനോട് സഹാനുഭൂതിയോടെ പ്രവർത്തിക്കുക എന്നതാണെന്ന് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണിത്. ബംഗ്ലാദേശിന് മാത്രമല്ല, പാകിസ്ഥാനിൽ നോക്കുക. അവിടെ അഹമ്മദികൾക്കെതിരിൽ അക്രമപരമായ ഒരു നിയമമുണ്ടാക്കി അഹമ്മദികളുടെ മതസ്വാതന്ത്ര്യം അടിച്ചമർത്തിയിരിക്കുകയാണ്. ഏകനായ അള്ളാഹുവിനെ യഥാർത്ഥമായ നിലയിൽ അറിയുന്നവരും എല്ലാത്തരം ശുരുക്കുകളിൽ നിന്നും പരിശുദ്ധരായവരും നിഷ്കളങ്കരുമായ അഹമ്മദികൾക്കെതിരെ അള്ളാഹു അക്ബർ പറഞ്ഞതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. റസൂലെ അറബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൽ മുങ്ങിയ ആളുകളെ ഹസ്രത്ത് ഖാത്തമുൽ അംബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിൽ നിന്ന് തടഞ്ഞു. ഈ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നിരവധി വർഷം തടവാണ്. അഹമ്മദികളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ തട്ടിപ്പറിച്ചെടുക്കാൻ ഈ നിയമത്തിന് കഴിയുകയില്ല എന്നത് വേറൊരു കാര്യം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഹൃദയത്തിന് മേൽ നിയന്ത്രണം നടത്താനും ആർക്കും സാധ്യമല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ജമാഅത്തിന്റെ സേവനത്തെക്കുറിച്ചാണ്. 2 വർഷം മുമ്പേ 100,000,000 ആളുകൾ മരണപ്പെട്ട പാകിസ്ഥാനിലുണ്ടായ ശക്തമായ ഭൂകമ്പാവസരത്തിലും അതിൽ ജനവാസമുള്ള പല സ്ഥലങ്ങളും ജനശൂന്യമാവുകയും ജനനിബിഡമായ സ്ഥലങ്ങൾ അടിമേൽ മറിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഭരണകൂടം അവരുടെ നിയമമനുസരിച്ച് അഹമ്മദികളുടെ മേൽ എല്ലാവിധ അക്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കെ ജമാഅത്ത് ഹൃദയം തുറന്ന് വിപത്തുകൾ ബാധിച്ചവരെ സഹായിച്ചു. ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. മാസങ്ങളോളം ഭക്ഷണം വിതരണം ചെയ്തു. ചികിത്സയ്ക്കുള്ള സൌകര്യം ഏർപ്പെടുത്തി. നമ്മുടെ ക്യാമ്പിലെ മരുന്നുകളും മറ്റു വസ്തുക്കളും സൂക്ഷിച്ചിരുന്ന സ്റ്റോറുകൾ ഒരിക്കലും എതിരാളികൾ തീവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സഹാനുഭൂതിയോടുകൂടി നാം അവിടെ പ്രവർത്തിച്ചു. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു വ്യത്യാസവും ഉണ്ടായില്ല. ഭൂകമ്പത്തിന് ശേഷം സന്ധിസംബന്ധമായ രോഗികളുടെ എണ്ണവും കൂടുന്നു. ജനങ്ങൾ ചകിതരായിത്തീരുന്നു. കശ്മീരിലെ ഒരു പ്രദേശത്ത് സന്ധി സംബന്ധമായ ചികിത്സയ്ക്കായി ഹ്യൂമാനിറ്റി ഫസ്റ്റ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു വാർഡ് നിർമ്മിച്ചു നൽകി. എല്ലാവിധ അക്രമങ്ങളും നമുക്കെതിരെ ചെയ്തിട്ടും നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ മുറപോലെ ചെയ്തു പോന്നു, ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ മനുഷ്യകുലത്തോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറണമെന്ന് ഉപദേശിക്കുകയും അതിന്റെ വികാരം നമ്മളിൽ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. എതിരാളികൾ കാര്യം വേഗം മനസ്സിലാക്കാൻ അള്ളാഹു തആല തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നോക്കുക, ഒരു ഭൂകമ്പം ഉണ്ടായി. രാജ്യത്തിന്റെ മുമ്പത്തെ അവസ്ഥ എന്തായിരുന്നു? ഇപ്പോൾ അധപ്പതനത്തിൽ നിന്ന് അധപ്പതനത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും പാകിസ്ഥാനിൽ എല്ലായിടത്തും അസ്വസ്ഥതയും കുഴപ്പങ്ങളും കൊലയും കൊള്ളിവയ്പ്പും സാധാരണയായിരിക്കുകയാണ്. ഭരണകൂടം എന്ന് പറയുന്നു, അതിനെതിരിൽ ഭരണോദ്യോഗസ്ഥന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നു. ഭരണകൂടം എന്ന് പറയുന്നു, കോടതി അതിനെതിരിൽ വേറെന്ന് പറയുന്നു. രാഷ്ട്രീയ നേതാക്കൾ രാജ്യത്തോട് സഹാനുഭൂതി കാണിക്കുന്നതിന് പകരം സ്വന്തം അഭിമാനത്തിന്റെയും തൻ പ്രമാണിത്വത്തിന്റെയും പിന്നാലെ കൂടിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഓരോ പട്ടണവാസിക്കും അറിയാം ഇതെല്ലാം അവിടെ ശക്തമായ നിലയിൽ നടക്കുന്നുണ്ടെന്ന്. നിയമം ലംഘിക്കുന്നവരും നിയമം നടപ്പിലാക്കുന്നവരും നീതി വിധിക്കേണ്ടവരുമെല്ലാം സ്വന്തം അഭിമാനം കാത്തുസൂക്ഷിക്കാനും രാജ്യത്തെ സ്വന്തം വരുതിക്കുള്ളിൽ നിർത്താനുമുള്ള ശ്രമത്തിലാണ്. ആദ്യം ഇസ്ലാമാബാദിൽ ഭരണത്തിനുള്ളിൽ വേറൊരു ഭരണമായിരുന്നു. ഇപ്പോൾ സവാദിൽ കലഹം വ്യാപിച്ചിരിക്കുന്നു. ഭരണകർത്താക്കളുടെ കയ്യിൽ വളർന്നു വന്നവർ തന്നെ ഭരണകൂടത്തിനെതിരെ എഴുന്നേറ്റ് നിൽക്കുന്നു. സവാദിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കുക. ഒരു പത്രത്തിലെ കോളമിസ്റ്റ് തുറന്നെഴുതിയിരിക്കുന്നു, സവാദിൽ തന്റെ സ്വന്തം ഭരണം സ്ഥാപിച്ച ഈ വ്യക്തി തന്നെയാണ് ഭരണകൂടത്തിന്റെ കൺമുമ്പിൽ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എന്നല്ല, ഭരണകൂടത്തിന്റെ സഹായവും അയാൾക്കുണ്ടായിരുന്നു. അത് ശക്തി പ്രാപിക്കുകയും രാജ്യത്തിനെതിരെ കലഹമുണ്ടാവുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ഭരണകൂടം അതിനെ അടിച്ചമർത്താനും രാജ്യത്ത് സമാധാനവും ശാന്തിയും സ്ഥാപിക്കാനും പട്ടാളത്തെ ഉപയോഗിക്കുന്നു. പുറത്തുനിന്നുള്ള ശത്രുക്കളിൽ നല്ല ഭീഷണി, ഉള്ളിലെ ശത്രുവാണ് ഭയങ്കരൻ. അത് നാടിനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പട്ടാളത്തിന്റെ ജോലി നിയന്ത്രിക്കുക എന്നത് മാത്രമായിരിക്കുന്നു. 1974 അഹമ്മദികളെ അമുസ്ലിം എന്ന് പ്രഖ്യാപിച്ചവരും റബവ ആർക്കും പ്രവേശിക്കാനുള്ള ഒരു തുറന്ന സ്ഥലമാണെന്ന് പ്രഖ്യാപിച്ചവരും പറഞ്ഞിരുന്നത് റബവയിൽ അഹമ്മദികൾ അവരുടെ ഭരണം സ്ഥാപിക്കുന്നു എന്നായിരുന്നു. അഹമ്മദികളാണോ ഭരണം സ്ഥാപിച്ചിരുന്നത്, അതല്ല ഭരണകൂടത്തിനുള്ളിൽ ഭരണം സ്ഥാപിച്ചിട്ടുള്ളത് വേറെ ആരെങ്കിലും ആണോ എന്ന് ഇപ്പോൾ ഇവർ പറയട്ടെ. ചില സ്ഥലങ്ങളിൽ ഭരണം തികച്ചും നിഷ്ക്രിയമാണ്. അഹമ്മദികൾ നിയമം പാലിക്കുന്നവരാണ്, എപ്പോഴും നിയമം പാലിച്ചു വന്നവരാണ്, എപ്പോഴും അങ്ങനെ തന്നെ നിലകൊള്ളുകയും ചെയ്യും. അവർ നിയമത്തെ ആദരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വന്തം മണ്ണ്, റബവയിലെ നദിയുടെ ഭാഗത്ത് ദാറുൻ നസറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, അത് പിടിച്ചെടുക്കാൻ വന്നവരോട് വഴക്കുണ്ടാക്കുന്നതിന് പകരം നിയമത്തെ ആശ്രയിച്ചവരാണ്. പക്ഷെ നിയമം ശക്തരായവരെ ഭയപ്പെടുക, ശക്തരായവർ അവർക്ക് തോന്നിയതുപോലെ ചെയ്യുക എന്നതാണ്. കോടതി വിധി വരുന്നതുവരെ ഒരു കക്ഷിയും പ്രസ്തുത സ്ഥലത്ത് ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തരുതെന്നും നിയന്ത്രണം ഏർപ്പെടുത്തരുതെന്നുമായിരുന്നു ഹൈക്കോടതി വിധി. എന്നാൽ അതിനുശേഷം 30-32 വർഷം പിന്നിട്ട ഈ അവസരത്തിലും കോടതിക്ക് വിധി പറയാനുള്ള ധൈര്യമുണ്ടായിട്ടില്ല. അഹമ്മദികൾ നിയമം പാലിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിന്റെ പേരിൽ അന്യായമായി സ്ഥലം അധീനപ്പെടുത്തിയിട്ടുള്ള എതിർകക്ഷികൾ നിർമ്മാണത്തിന് മേൽ നിർമ്മാണം അവിടെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഹൈക്കോടതിയെ അവഹേളിക്കലാണെന്ന് അവരോട് പറയുമ്പോൾ, ഇത് കോടതി അലക്ഷ്യമാണെന്ന് പറയുമ്പോൾ കോടതിയുടെ മറുപടി, ഞങ്ങളെയല്ലേ അവഹേളിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കെന്ത് ഛേദം എന്നാണ്. ഇവരുടെ കൽപ്പനകളും വിധികളുമെല്ലാം ഇരട്ടത്താപ്പാണ്. എന്നിട്ട് പറയുന്നതോ കോടതി നീതിയെ ഇഷ്ടപ്പെടുന്നു എന്ന്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ സർക്കാർ വകുപ്പുകളും അഴിമതിയിൽ പറ്റിപ്പിടിച്ചു നിൽക്കുകയാണ്. നന്മ അവർ സമ്പാദിക്കുന്നില്ല, ദോഷങ്ങൾ ചെയ്യാനുള്ള വ്യഗ്രതയാണ്. ഇതിന് കാരണം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഈമാനികാവസ്ഥ അങ്ങേയറ്റം ബലഹീനമായി തീർന്നിരിക്കുന്നു. പരലോകം ഒരു കൽപ്പിത കഥയായിട്ട് മനസ്സിലാക്കുന്നു. ഇസ്ലാമിന്റെ ഈ നാമധാരികളായ കുത്തകക്കാരുടെ ഈമാൻ ദുനിയാവും അതിലെ വിഭവങ്ങളുമാണെന്ന് തോന്നുന്നു. രാജ്യത്തുണ്ടാകുന്ന കുഴപ്പങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിലും ചിന്തിക്കുകയാണെങ്കിൽ കാലത്തിന്റെ ഇമാമിനെ നിഷേധിച്ചത് മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തെ പരിഹസിക്കുന്നതിന്റെയും അദ്ദേഹത്തെ വിശ്വസിച്ചവരുടെ മേൽ ചെയ്യുന്ന ദ്രോഹപ്രവർത്തനങ്ങളുടെയും ഫലമാണിതെന്ന് കാണാം. പാകിസ്ഥാനിൽ അടിയന്തരാവസ്ഥ നടപ്പിൽ വന്ന ഉടനെ തന്നെ നിയമങ്ങളും ദുർബലമാക്കി. അധികാരമുണ്ടോ, നിയമപരമായ എന്തെങ്കിലും സാധൂകരണമുണ്ടോ എന്നത് വേറൊരു കാര്യമാണ്. പക്ഷെ എപ്പോഴും തോന്നുന്നത് പോലെ നയിക്കുക എന്ന നയമാണുള്ളത്. അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, വിധികളെല്ലാം ദുർബലമാക്കി. പക്ഷേ കുറച്ച് ബോധം അവരിൽ അവശേഷിച്ചിരുന്നു. അതുകൊണ്ട് അഹമ്മദികൾ അമുസ്ലിങ്ങളാണെന്നുള്ള വകുപ്പുകൾ നിലനിർത്തി, അതിനെ തൊട്ടില്ല. ആ വിധി നിലനിൽക്കുക തന്നെ വേണമെന്ന നിലയിൽ പ്രത്യേകമായും അത് എടുത്തു പറയുകയും ചെയ്തു. ഈ ഭരണകർത്താക്കളാകട്ടെ, രാഷ്ട്രീയ നേതാക്കളാകട്ടെ, അല്ലെങ്കിൽ ആരുമാകട്ടെ, അള്ളാഹുവിനേക്കാൾ അവർക്ക് കൂടുതൽ ഭയം മതത്തിന്റെ പേരിൽ കുഴപ്പമുണ്ടാക്കുന്നവരെയാണ്. ഓരോ ഭരണകൂടങ്ങളും അവരെ സുഖിപ്പിക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ഖുതുബയിലും ഞാൻ പറഞ്ഞതുപോലെ ദുആ ചെയ്യുക. ദുആയോടൊപ്പം പാകിസ്ഥാൻ വാസികളായ അഹമ്മദികൾ ആരും ഒരു രീതിയിലും ഒരു അക്രമത്തിലും കുഴപ്പങ്ങളിലും ഭാഗവാക്കാകാതിരിക്കണം. നമ്മളിൽ അതിക്രമം ഉണ്ടാകുന്നു എന്നത് ശരി തന്നെ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ നിയമങ്ങൾ പാലിക്കേണ്ടതാണ്. നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ ഒരു തരത്തിലുള്ള കലഹങ്ങളിലും പങ്കെടുക്കരുത്. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോടൊപ്പമാണ്. അവരവരുടെ ചുറ്റുപാടുകളിലുള്ളവരോട് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ കൈയടത്തലുകൾ നടത്തുന്നത് കൊണ്ടാണോ ഇതെല്ലാം ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കാനും ആലോചിക്കാനും തീർച്ചയായും പറയണം. ചെറിയ ചെറിയ പ്രകമ്പനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ വെറുപ്പ് കാരണത്താലാണോ? ഇവരുടെ സ്വന്തം എഴുത്തുകാരും ഇപ്പോൾ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു, പറയുന്നവർ പറയാനും തുടങ്ങിയിരിക്കുന്നു, പത്രങ്ങളിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ഖുത്ബയിൽ ഒരു വിവരണം ഞാൻ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ വെറുപ്പിച്ചിരിക്കുന്ന കാരണത്താലാണ്. പക്ഷേ അള്ളാഹു എന്തുകൊണ്ടാണ് വെറുക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് വെറുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക. തന്നെ പിന്തുണച്ചുകൊണ്ട് അള്ളാഹു അടയാളം കാണിക്കുമെന്ന് ഒരു വാദിക്കുന്നയാൾ പ്രഖ്യാപിച്ചിരുന്നു. ആ അടയാളങ്ങൾ നോക്കുക, അതിൽ ചിന്തിക്കുക. അള്ളാഹു അയച്ച ആളെ നിഷേധിക്കുന്നതിൽ നിന്ന് പിന്തിരിയുക. അള്ളാഹു അക്രമിയെ വിടുകയില്ല. ലോകത്തിന്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. പാകിസ്ഥാനിൽ അക്രമപരമായ നിയമം പാസാക്കുക മാത്രമല്ല ചെയ്തത്, പ്രത്യുത അഹമ്മദിയാണെന്ന ഒറ്റ കാരണത്താൽ നിരവധി ആളുകൾ ഷഹീദാക്കപ്പെട്ടു. അവർ ഇക്കാലത്തെ ഇമാമിനെ വിശ്വസിച്ചവരാണ്. അക്രമിക്ക് ആ നിയമം ധൈര്യം പകരുന്നത് കൊണ്ടാണ് അവർ അക്രമത്തിൽ തിമിർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്തരം അക്രമികൾക്ക് ഒന്ന് രണ്ടിടങ്ങളിൽ സർക്കാർ ശിക്ഷ നൽകിയിട്ടുണ്ടെന്നത് ശരി തന്നെ. പക്ഷേ അക്രമപരമായ നിയമം നിലനിൽക്കുവോളം ഏത് ഭരണകൂടം വന്നാലും അവർ അക്രമത്തിൽ പങ്കാളികളായിരിക്കും. എന്തായാലും നമുക്ക് ഈ ഭൌതികരോട് ഒന്നും പറയാനില്ല. പക്ഷെ സഹാനുഭൂതിയുടെ വികാരവും ദേശത്തോടുള്ള സ്നേഹം ഈമാന്റെ ഭാഗമാണെന്നുള്ള നമ്മുടെ വിശ്വാസവും കൊണ്ട് നിങ്ങൾ ശാന്തി സ്ഥാപിക്കാനും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് പുറത്തുവരാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ നീതിയുടെ തേട്ടം പൂർത്തിയാക്കാൻ സർക്കാരിനോടും പൊതുജനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വന്തം അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാഠം പഠിക്കുക. അവിടെ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ രണ്ടുപേരെ ഷഹീദാക്കിയിരുന്നു. അത് വിവരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു എന്നെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ആ നാശവും കഠിനമായ ആഘാതവും കൊണ്ട് നീ ദുഃഖിതനും ഉദാസീനനുമാകരുത്. കാരണം നിങ്ങളിൽ നിന്ന് രണ്ടുപേർ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങളോടൊപ്പമാണ്. അവൻ രണ്ടുപേർക്കു പകരം ഒരു ജനവിഭാഗത്തെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. അവൻ തന്റെ ദാസന്മാർക്ക് മതിയായവനാണ്. അള്ളാഹു എല്ലാ ഓരോ വസ്തുവിന്റെയും മേൽ കഴിവുള്ളവനാണെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് അഹമ്മദിയായ കാരണത്താൽ ഇന്ന് ഷഹീദാക്കപ്പെടുന്നത് നമ്മുടെ ഈമാനിന് ക്ഷതമേൽപ്പിക്കുകയില്ല. അവർ തീർച്ചയായും ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു ചെയ്ത വാഗ്ദാനത്തിൽ നിന്ന് വിഹിതം പ്രാപിക്കുന്നവരാണ്. ഈ രണ്ടുപേരെ ഷഹീദാക്കി അഹമ്മദിയത്തിന്റെ ചെടിയെ അക്കാലത്തെ രാജാവ് പിഴുതെടുത്തെറിഞ്ഞോ? ഇക്കാരണത്താൽ ലോകത്ത് നിന്ന് അഹമ്മദിയത്ത് അവസാനിച്ചു പോയോ? ഇന്നെണ്ണത്തിൽ കുറവാണെങ്കിലും പക്ഷേ അഹമ്മദികൾ അഫ്ഗാനിസ്ഥാനിലുമുണ്ട്. അള്ളാഹു തന്റെ വാഗ്ദാനമനുസരിച്ച് ജനതകളെ ജമാഅത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഓരോ ജനവിഭാഗത്തിലും പെട്ട സൽപ്രകൃതക്കാർ ജമാഅത്തിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ മഹാത്മാവ് അഫ്ഗാനിസ്ഥാനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞത് ഇന്നും അവിടെ പുലർന്നുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. ഇന്ന് വരെ അഫ്ഗാനിസ്ഥാനിൽ അശാന്തിയുടെ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ മസീഹിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്, ആ അജ്ഞനായ അമീർ എന്താണ് ഈ ചെയ്തത്? നിഷ്കളങ്കനായ മനുഷ്യനെ ദാരുണമായ നിലയിൽ വധിച്ചുകൊണ്ട് തന്നെത്താൻ നശിപ്പിച്ചിരിക്കുന്നു. പറയുന്നു, അല്ലയോ കാബൂളിന്റെ മണ്ണെ, നീ സാക്ഷിയായിരിക്ക, നിന്നിൽ കഠിനമായ ദ്രോഹപ്രവൃത്തിയാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അല്ലയോ നിർഭാഗ്യമണ്ണെ, നീ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് വീണുപോയി. നീ ആ കഠിനമായ അക്രമത്തിന്റെ സ്ഥലമാണ്. ബുദ്ധിയുള്ളവരും കാണുന്നവരുമായ ആളുകൾക്ക് ഈ വാക്കുകൾ പറയുന്ന വ്യക്തി തീർച്ചയായും അള്ളാഹുവിന്റെ മുർസലാണെന്നതിന് മതിയായ തെളിവായിരിക്കേണ്ടതാണ്. അള്ളാഹു പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറയുന്നു, ഇത് 100 വർഷത്തിന് ശേഷവും ആ വാക്കുകളുടെ സ്വാധീന ശക്തി നാം കാണുന്നു. മൗലവിമാരെ പേടിച്ച ആ രാജാവിനെ രക്ഷിക്കാൻ ഏതെങ്കിലും മൗലവിക്ക് കഴിഞ്ഞോ? അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞോ? ഇന്ന് വരെയുള്ള അവിടുത്തെ അശാന്തിയുടെ അവസ്ഥ, ഈ വാക്കുകൾ, ഈ മുന്നറിയിപ്പ് അള്ളാഹുവിന്റെ പ്രത്യേക ദാസന്റേതാണെന്നതിന് തെളിവല്ലേ? ഞാൻ എന്റെ നാട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നു, സർക്കാരിനോടും എഴുത്തും വായനയും അറിയുന്ന പൊതുജനങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു, മനുഷ്യരെ ദൈവമാക്കാതിരിക്കുക. അള്ളാഹുവിലുള്ള ഭയം ഹൃദയത്തിലുണ്ടാക്കുക. പാകിസ്ഥാന്റെ മണ്ണ് നൽകപ്പെട്ടിരിക്കുന്നത് മുസ്ലീങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. മുസ്ലീങ്ങളുടെ മേൽ നടമാടിയിരുന്ന അക്രമത്തിൽ നിന്ന് അവരെ പുറത്തുകൊണ്ടുവരിക എന്നുദ്ദേശത്തോടെയാണ് ഈ നാടുണ്ടാക്കിയത്. ഇസ്ലാമിന്റെ മനോഹരമായ അധ്യാപനം നടപ്പിൽ വരുത്താനും സകലർക്കും അവരവരുടേതായ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശം നൽകാനും വേണ്ടിയാണ് ഈ നാട് രൂപീകരിച്ചത്. നീതിയോടുകൂടി പാകിസ്ഥാനിൽ ഓരോരുത്തരുടെയും അവകാശം നിറവേറ്റപ്പെടണം. യാതൊരു വ്യത്യാസവും കൂടാതെ ഏത് മതത്തിൽപ്പെട്ടവന്റെയും അവകാശം സംരക്ഷിക്കപ്പെടണം. പക്ഷേ ഭരണകൂടങ്ങൾ മറ്റുള്ളവരുടെ മതത്തിൽ കൈകടത്തുകയും നീതി ഇല്ലാതാവുകയും ഒരു വിഭാഗത്തിന്റെ അവകാശം നിഷേധിക്കുകയും പറഞ്ഞതുപോലെ കേട്ടാൽ മതി, അപമാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തോ എന്നൊക്കെ പറയുകയുമാണെങ്കിൽ അത് നീതിയല്ല, അക്രമമാണ്. ഭൗതികമായ നീതി പോലും നൽകാതിരിക്കുകയും അള്ളാഹുവിന്റെ ആളുകളെ മതത്തിന്റെ പേരിൽ അക്രമത്തിന്റെ ചക്കിലിട്ട് ആട്ടുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം ആളുകളും ഭരണകൂടവും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളാവുകയില്ല. അതുകൊണ്ട് നാട്ടിൽ വസിക്കുന്നവരും അള്ളാഹുവിനെ ഭയപ്പെടുക. അഹമ്മദികളായ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. പാകിസ്ഥാനു വേണ്ടി നാം നമ്മുടെ ജീവൻ ബലിയർപ്പിച്ചു. വിഭജനത്തിന്റെ സമയത്തും പാകിസ്ഥാൻ നിലവിൽ വന്നപ്പോഴുമെല്ലാം നാം ജീവൻ കാണിക്കയായി സമർപ്പിച്ചിരുന്നു. അതിൽ വലിയ പ്രവർത്തനമാണ് നാം കാഴ്ചവെച്ചത്. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിൽ അഹമ്മദികളുടെ ഏറ്റവും കൂടുതൽ പ്രവർത്തനമുണ്ട് വിവിധ യുദ്ധങ്ങളിലും. ഇന്നും നാം നാട്ടുകാർക്ക് വേണ്ടിയും നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയും നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു. ഭൂകമ്പ ബാധിതരായ ആളുകളെ സഹായിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വസിക്കുന്ന പാകിസ്ഥാനി അഹമ്മദികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാന്റെ നിലനിൽപ്പിനും സമാധാനത്തിനും വേണ്ടി പരിശ്രമിക്കുന്നത്. അവർ ദുആയും ചെയ്യുന്നു. നമ്മുടെ ജോലിയും ഇതുതന്നെയാണ്. ഈ പരിശ്രമത്തിൽ അവരവരുടെ ചുറ്റുപാടിലുള്ള നാട്ടുകാരോട് അള്ളാഹുവിനെ ഭയപ്പെടാനും രാജ്യത്തെ നശിപ്പിക്കാതിരിക്കാനും പറയുക. പാകിസ്ഥാനിലൊരു വലിയ അംഗസംഖ്യ അഹമ്മദികളുടേതാണ്. ദുആ കൊണ്ട് മാത്രമാണ്, പ്രത്യേകിച്ച് അഹമ്മദികളുടെ ദുആ കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ രക്ഷപ്പെട്ടു നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാടിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നാമധാരികളായവരുടെ പ്രവൃത്തി അങ്ങനെയല്ല. അവർക്ക് പാകിസ്ഥാനെ രക്ഷിക്കാനും കഴിയില്ല. അവരുടെ ഓരോ പരിശ്രമവും പാകിസ്ഥാനെ നശിപ്പിക്കാനുള്ളതാണ്. ഓരോരുത്തരും ചെയ്യുന്നത് അതാണ്. വാർത്തകൾ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. പാർലമെന്റിലെ നടപടികൾ ഞാൻ ടിവിയിൽ കാണുകയുണ്ടായി. അവിടെ ഒരു പാർലമെന്റ് അംഗം പാകിസ്ഥാൻ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായം റദ്ദാക്കുന്നതിനെതിരിൽ ശക്തമായി വിമർശിക്കുന്നത് കണ്ടു. പാകിസ്ഥാനിലെ ചില രാഷ്ട്രീയക്കാരിൽ നിന്നായിരുന്നു ഈ ബഹളം. അവർ പറഞ്ഞ തെളിവ് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും അത് ബാധിക്കും എന്നാണ്. ഏതൊരുദ്ദേശത്തിനായിട്ടാണോ നാം സഹായം നൽകുന്നത് അത് തുടരേണ്ടതാണ്. പാകിസ്ഥാൻ മറ്റുള്ളവരിൽ നിന്ന് സഹായം വാങ്ങണോ വാങ്ങണ്ടേ, ആവശ്യമുണ്ടോ ഇല്ലേ എന്നത് വേറൊരു പ്രശ്നമാണ്. ഞാൻ ഇന്നത്തെ അവരുടെ ചിന്താഗതിയാണ് പറയുന്നത്. ഇതിനെതിരെ നമ്മുടെ രാഷ്ട്രീയ നേതാവ് ലീഡർ സാഹിബ യൂറോപ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയനിലും പാകിസ്ഥാനിൽ ലഭിക്കുന്ന സഹായം റദ്ദാക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തണമെന്ന് പറയുകയായിരുന്നു. അങ്ങനെ സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങുമത്രേ. ഇതാണ് രാജ്യത്തോട് സഹാനുഭൂതിയുള്ളവരുടെ അവസ്ഥ. തങ്ങളാണ് രാജ്യത്തെ രക്ഷിക്കുന്നവരെന്ന് ബഹളമുണ്ടാക്കുന്നവരുടെ അവസ്ഥ. അന്യരെ വിളിക്കുന്നു, അവരെക്കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കുന്നു. വരൂ ഞങ്ങളെ സഹായിക്കൂ എന്ന് മുറവിളി കൂട്ടുന്നു. എന്നല്ല, ചിലർ പറയുന്നില്ലെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വരൂ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കൂ എന്ന് അന്യരാജ്യക്കാരോട് പറയുന്നതായിട്ടാണ്. ഇവർ രാജ്യത്തോട് അനുകമ്പയുള്ളവരല്ല, മറിച്ച് രാജ്യത്തിന് നഷ്ടമുണ്ടാക്കുന്നവരാണ്. 90 വർഷത്തെ പ്രശ്നം പരിഹരിച്ചുവെന്നതിൽ ലീഡർക്ക് അഭിമാനമുണ്ട്. അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മുടെ നാട്ടിനെ മേൽ കരുണ ചെയ്യുമാറാകട്ടെ. ഈ അന്ധത ബാധിച്ചിട്ടുള്ളവരുടെ കണ്ണുകൾ തുറക്കുമാറാകട്ടെ. ഇവരുടെ സംസ്കരണം സാധ്യമല്ലെങ്കിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന ലീഡർമാരെ അള്ളാഹു രാജ്യത്തിന് നൽകുമാറാകട്ടെ. ദരിദ്രരെ ഗവനിക്കുന്നവരെ പ്രദാനം ചെയ്യുമാറാകട്ടെ. തൻപ്രമാണിത്വം കാണിക്കുന്നതിന് പകരം രാജ്യത്തിന്റെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ കൊടുക്കുമാറാകട്ടെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ അഹമ്മദിയും ദുആയിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അഹമ്മദികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്തോനേഷ്യയിലും ഈയിടെ ജമാഅത്തിന് ചില അവസ്ഥകളുണ്ട്. അതും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈയിടെ വീണ്ടും അവിടെ നാശം വന്നു തുടങ്ങിയിട്ടുണ്ട്. ദൂരെദൂരെയുള്ള ചില ചെറിയ പ്രദേശങ്ങളിൽ അഹമ്മദികളുടെ എണ്ണം വളരെ കുറവാണ്. അവിടങ്ങളിൽ അഹമ്മദികളെ ആക്രമത്തിനിരയാക്കുന്നു. അവരുടെ വീട്ടിനുമേൽ ആക്രമണം നടത്തുന്നു. പള്ളികളുടെ മേൽ ആക്രമണം നടത്തി തകർത്തുകൊണ്ടിരിക്കുന്നു. ജമാഅത്ത് ഉപേക്ഷിക്കാൻ അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഈ കുഴപ്പങ്ങൾ കാരണത്താൽ അഹമ്മദികളുടെ ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് അവരെ പാകിസ്ഥാനിലെ പോലെ അസംബ്ലിയിൽ അമുസ്ലിമായി പ്രഖ്യാപിച്ച് പൊതുജന വികാരം മാനിക്കണമെന്നും എങ്കിലേ സമാധാനം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും തദ്ദേശ സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അവരുടെ നീക്കം വളരെ തന്ത്രപരമായ നിലയിലാണ്. പക്ഷേ അള്ളാഹു അവരുടെ എല്ലാ കുതന്ത്രങ്ങളും തകർത്തുകളെയും ഇൻഷാ അള്ളാഹ്. ഇങ്ങനെ അഹമ്മദികളെ നശിപ്പിക്കാമെന്ന വിചാരം ഒരിക്കലും വിലപ്പോവുകയില്ല. ഇതവരുടെ മൂഢസങ്കല്പമാണ്. കഴിഞ്ഞ 100 വർഷത്തിലേറെയായി ഈ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെന്നും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എവിടെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പരാജയപ്പെട്ടു. ഇതേതെങ്കിലും മനുഷ്യന്റെ പ്രവൃത്തിയായിരുന്നെങ്കിൽ എന്നേ അഹമ്മദിയ ജമാഅത്ത് നശിച്ചുപോയിട്ടുണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് അള്ളാഹുവിന്റെ കയ്യാൽ നടപ്പെട്ട ചെടിയാണ്. അള്ളാഹു ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇത് വളരും, പുഷ്പിക്കും, കായ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ആർക്കും ഇതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇക്കൂട്ടർ അഹമ്മദിയത്തിനെ നശിപ്പിക്കുമെന്ന ഭയമൊന്നും നമുക്കില്ല. ഇന്തോനേഷ്യയിലായാലും അത് നശിപ്പിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ദൃഢമായ വിശ്വാസവും ത്യാഗം ചെയ്യുന്നതുമായ അഹമ്മദികളാണ് അവിടെയുള്ളത്. എവിടെയെങ്കിലും ഒന്നോ ഒറ്റയോ അഹമ്മദി ഭയം കൊണ്ട് കുറച്ചു കാലത്തേക്ക് ഈമാന്റെ ബലഹീനത കാണിച്ചാൽ അള്ളാഹു അതിനേക്കാൾ കൂടുതൽ ഈമാനുള്ള അഹമ്മദികളെ ജമാഅത്തിന് നൽകുന്നതാണ്. ഇത്തരം പെരുമാറ്റമാണ് എന്നൊന്നും അള്ളാഹുവിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാനിൽ അമുസ്ലിം എന്ന് പ്രഖ്യാപിച്ചിട്ട് എന്ത് ഫലമാണുണ്ടായത്? അഹമ്മദീയത്തിന് അള്ളാഹു ആദ്യത്തേക്കാൾ കൂടുതൽ വ്യാപനം നൽകി. മറ്റു ദേശക്കാരും കഠിനമായ തരത്തിൽ അഹമ്മദികൾക്കെതിരെ നിയമമുണ്ടാക്കി. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ അഹമ്മദീയത്ത് ലോകത്ത് പ്രചരിച്ചു. എന്നല്ല, സന്ദേശമെത്തിക്കാൻ വേണ്ടി എളുപ്പമായ മാർഗങ്ങളും അള്ളാഹു നമുക്ക് നൽകി. ഇത് മനുഷ്യനിർമ്മിതമായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അള്ളാഹു മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഞാൻ നിന്റെ പ്രബോധനത്തെ ലോകത്തിന്റെ അറ്റങ്ങളോളം എത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതാണ്. ഈ വാഗ്ദാനം ഓരോ ദിവസവും പുതിയ പ്രൌഢിയോടുകൂടി പുലർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിനെ ഈ കൂട്ടർ നശിപ്പിക്കുമെന്നോ അഹമ്മദികളുടെ ഈമാനെ ഇളക്കുമെന്നോ ഉള്ള ഭയമൊന്നും നമുക്കില്ല. പക്ഷേ തീർച്ചയായും നമുക്കൊരു കാര്യത്തിൽ ചിന്തയുണ്ട്. അതിനായി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അത് അള്ളാഹു ഓരോ അഹമ്മദിയെയും എല്ലാവിധ ദ്രോഹങ്ങളിൽ നിന്നും സുരക്ഷിതരായി വയ്ക്കുമാറാകട്ടെ എന്നതാണ്. ഇന്തോനേഷ്യയിലെ അഹമ്മദികളും ലോകത്തെങ്ങുമുള്ള അഹമ്മദികളും എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഒരിക്കലും നിയമം കയ്യിലെടുക്കരുത്. നിയമത്തിന്റെ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൊണ്ട് മനുഷ്യകുലത്തോടുള്ള അനുകമ്പയിൽ നിന്ന് നിങ്ങൾ കൈവലിച്ചു കളയരുത്. ഹസരത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിക്കളയരുത്. ഈ ജോലി എന്തായാലും നാം ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിനുവേണ്ടി നമ്മൾ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. ക്ഷണങ്ങൾ എന്തായാലും ഉണ്ടാകും. ദൈവിക ജമാഅത്തിനോടെല്ലാം എപ്പോഴും ഇതുണ്ടായിക്കൊണ്ടിരുന്നിട്ടുണ്ട്. എന്നാലും ഇൻഷാല്ലാ അള്ളാഹുവിന്റെ സഹായവും അതിനോടൊപ്പം വരുന്നതാണ്. ആദ്യത്തേക്കാൾ കൂടുതൽ അള്ളാഹു അവന്റെ ശക്തിപ്രഭാവത്തിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നതാണ്. നമ്മുടെ ജോലി സന്ദേശമെത്തിക്കുകയും മനുഷ്യകുലത്തോട് അനുകമ്പയോടുകൂടി പെരുമാറുകയും ചെയ്യുക എന്നതാണ്. ഇത് നാം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്തോനേഷ്യയിൽ സുനാമി വന്നപ്പോൾ അത് വന്നിടത്ത് ആദ്യം ശക്തമായ എതിർപ്പ് നമുക്കെതിരുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ ചെന്ന് നാം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തു. നമ്മളിൽ നിന്ന് അവർ സഹായം പറ്റുകയും ചെയ്തു. അതിനാൽ നമ്മുടെ ഹൃദയം ആവശ്യക്കാരുടെ ആവശ്യം നിറവേറ്റാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മനുഷ്യകുലത്തോടുള്ള അനുകമ്പ കൊണ്ട് എപ്പോഴും നിറഞ്ഞിരിക്കുന്നു. നാം അവർക്ക് വേണ്ടി അകമഴിഞ്ഞ് സേവനം ചെയ്യേണ്ടതാണ്. സ്വതവേ കുത്തിമുറിവേൽപ്പിക്കുന്ന ശീലമുള്ളവർ അത് ചെയ്തുകൊള്ളട്ടെ. പശുവിന്റെയും തേളിന്റെയും കഥ നിങ്ങൾക്കറിയാം. നദി കടത്തിക്കൊടുക്കാൻ ഒരു തേൾ പശുവിനോട് പറഞ്ഞു. പശു തന്റെ നടുവിൻ പുറത്തേറ്റി അതിനെ പുഴ കടത്തി. കരയ്ക്കെത്തിയപ്പോൾ തേൾ പശുവിനെ കുത്തി മുറിവേൽപ്പിച്ചു. ആരോ പശുവിനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് പോയത്? പശു പറഞ്ഞു, എന്നിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ജോലി ഞാൻ ചെയ്യുന്നു. അതിന്റെ ശീലം കുത്തിമുറിവേൽപ്പിക്കുക എന്നതാണ്. അതെന്തായാലും അത് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ മനുഷ്യകുലത്തിന് വേണ്ടി സേവനം ചെയ്യുകയും അവരെ സഹായിക്കുകയും വേണം. പ്രതിഫലം അവരിൽ നിന്നല്ല, മറിച്ച് അള്ളാഹുവിൽ നിന്നാണ് നമുക്കുള്ളത്. ജനസേവനം നാം ചെയ്തുകൊണ്ടേയിരിക്കണം. അവരുടെ ജോലി അവർ ചെയ്തുകൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ പ്രവൃത്തി ലോകർക്ക് എല്ലാ രീതിയിലും അനുഗ്രഹം എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അത് അള്ളാഹുവിന് വേണ്ടിയാണ് നാം എത്തിക്കേണ്ടത്. അതിനുവേണ്ടി നാം ഓരോ അഹമ്മദിയും കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പ്രാർത്ഥനയും ക്ഷമയും കൊണ്ട് അത് നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനയും ഇതുതന്നെയാണ്. അവൻ പറയുന്നത് അക്രമമുണ്ടാകുമ്പോൾ അത് കണ്ട് നിങ്ങൾ ക്ഷീണിക്കാൻ പാടില്ല. മറിച്ച് നിങ്ങളുടെ പ്രവൃത്തി ക്ഷമയോടും ഉത്തരവാദിത്വത്തോടും പ്രാർത്ഥനയോടും കൂടി ചെയ്തുകൊണ്ടേ പോവുക എന്നാണ്. അവൻ പറയുന്നു, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ക്ഷമയും നമസ്കാരവും കൊണ്ട് സഹായം ചോദിക്കുക. തീർച്ചയായും ഇത് വിനയാന്യതരല്ലാത്തവർക്ക് ഭാരമുള്ള കാര്യമാണ്. വീണ്ടും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു സ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅ സ്വാബിരീൻ. വിശ്വസിച്ചവരെ, അള്ളാഹുവിനോട് ക്ഷമയോടും നമസ്കാരത്തോടും കൂടി സഹായം തേടുക. അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാകുന്നു. ഈ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് സാന്ത്വനമേകുകയാണ്. അതിനാൽ അങ്ങേയറ്റം വിനയത്തോടെ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ടിരിക്കുക. എതിരാളികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമങ്ങൾ പരീക്ഷണമാണ്. ക്ഷമ എന്ന് പറയുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ്. ഈ അതിക്രമങ്ങളും ഞെരുക്കങ്ങളും നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഭൗതികരിൽ നിന്ന് സഹായം തേടുന്നതിന് പകരം അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനയനുസരിച്ച് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇക്കാലത്ത് വിവരിച്ചു തന്ന അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കുക. ദോഷങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുക. ഇൻഷാല്ലാ അള്ളാഹുവിന്റെ സഹായം തീർച്ചയായും വന്നെത്തുന്നതാണ്. അന്തിമ വിജയം ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിനാണ് വിധിച്ചിട്ടുള്ളത്. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാം വിജയം ഭരിക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയുടെ ജമാഅത്ത് ലോകത്തിന്റെ മേൽ വിജയം ഭരിക്കേണ്ടത് തന്നെയാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, فلا تحسبن الله مخلف وعده رسله ان الله عزيز ذو انتقام തന്റെ റസൂലിനോട് ചെയ്ത വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നവനാണ് അല്ലാഹു എന്ന് നീ ഒരിക്കലും കരുതിപ്പോകരുത്. തീർച്ചയായും അല്ലാഹു പ്രതാപശാലിയും കഠിനമായ നിലയിൽ പകരം ചോദിക്കുന്നവനുമാണ്. ഒരു അഹമ്മദിയും സമാധാനപ്പെടേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് അവന്റെ സഹായവും രക്ഷണവും എപ്പോഴും തന്റെ പ്രിയപ്പെട്ടവരുടെ ജമാഅത്തിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാം ഇങ്ങനെയും ദുആ ചെയ്യേണ്ടതാണ്, ഇക്കൂട്ടരുടെ ബുദ്ധിയില്ലായ്മയും അക്രമവും എടുത്തുചാട്ടവും കൊണ്ട് ഇവർ അല്ലാഹുവിന്റെ പകരം ചോദിക്കുക എന്ന കുടിയിൽപ്പെടാതിരിക്കുമാറാകട്ടെ. അല്ലാഹു ജമാഅത്തിന് വിജയം നൽകേണ്ടത് തന്നെയാണ്. പക്ഷേ താൻ പ്രതാപശാലിയും പകരം ചോദിക്കുന്നവനുമാണെന്ന് അവൻ പറയുന്നു. വിവിധ രീതിയിൽ അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഇവർ മനസ്സിലാക്കുന്നവരായി തീരട്ടെ. എതിരാളികൾക്ക് വ്യക്തമാക്കി കൊടുക്കുക, നമ്മൾ സ്പഷ്ടമായ അടയാളം കണ്ടുകൊണ്ടാണ് കാലത്തിന്റെ ഈ മാമിനെ വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് താൽക്കാലികമായ നിലയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും. ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലും അതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളിലും ബുദ്ധിമുട്ടിക്കാൻ കഴിയും. പക്ഷേ കാലത്തിന്റെ ഇമാമിനെ സ്വീകരിച്ചത് മൂലം ലഭിച്ച ഈമാൻ കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച മനസമാധാനത്തെ തട്ടിപ്പറിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. യഥാർത്ഥ സത്യവിശ്വാസിക്ക് മനസമാധാനം നൽകുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ അക്രമവും ദ്രോഹവും കാരണത്താൽ ഞങ്ങളുടെ വഴിയിൽ നിന്ന് തെറ്റിപ്പോകാൻ ഇടയാകരുത്. അങ്ങനെ അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുന്നവരാവുകയും അരുത്. ഞങ്ങളിൽ അക്ഷമയുണ്ടാകരുത്. ഇന്നല്ലാഹു മാ സാബിരീൻ എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തെ മറന്നുപോകാനും പാടില്ല. നമ്മുടെ ജോലി ക്ഷമിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ അവകാശികളാകുന്നതിന് ഇത് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇറക്കിയ പാഠമനുസരിച്ച് നാം പ്രവർത്തിക്കണം. അതിന്റെ ജ്ഞാനങ്ങൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയതാണ്. ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു നിങ്ങളെ നഷ്ടത്തിലാക്കുമെന്ന് നിങ്ങൾ നിമിഷ നേരം പോലും വിചാരിച്ചു പോകരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ കൈയാൽ ഭൂമിയിൽ നടപ്പെട്ട ബീജമാകുന്നു. ഈ ബീജം മുളക്കുകയും വളരുകയും നാനാഭാഗങ്ങളിലും ശാഖകളായി പടരുകയും ഒരു വൻവൃക്ഷമായി തീരുകയും ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നു. അതിനാൽ ദൈവവിധിയിൽ വിശ്വാസം പുലർത്തുകയും ഇടയ്ക്ക് വെച്ചുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. എന്തുകൊണ്ടെന്നാൽ പരീക്ഷണങ്ങൾ വരേണ്ടതും ആവശ്യമാകുന്നു. തങ്ങളുടെ ബൈഅത്തിൽ ആരാണോ സത്യവാൻമാരെന്നും ആരെല്ലാം കപടന്മാരെന്നും വേർതിരിക്കപ്പെടുന്നതിന് വേണ്ടി തന്നെ പരീക്ഷണങ്ങളിൽ ഇടറിപ്പോകുന്നവൻ അള്ളാഹുവിന് ഏതും ഊനം വരുത്തുന്നില്ല. ദുർഭാവന അവനെ നരകത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. അവൻ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഹാ എത്ര നന്ന്. അന്ത്യം വരെ സഹനം കൈക്കൊള്ളുന്നവരാകട്ടെ, ആപത്തുകളുടെ ഭൂകമ്പങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാലും വിപത്തുകളുടെ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചാലും ജനങ്ങളിൽ നിന്ന് അങ്ങേയറ്റത്തെ പരിഹാസങ്ങളും നിന്ദനങ്ങളും ഏൽക്കേണ്ടി വന്നാലും ലോകർ തങ്ങളോട് കഠിനമായ വെറുപ്പോടെ പെരുമാറിയാലും പിന്തിരിയാതെ ഒടുക്കം വിജയശ്രീലാളിതരായി തീരുന്നവരാകുന്നു. അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവർക്കായി തുറന്നിടപ്പെടുന്നു. അള്ളാഹു എന്നെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ജമാഅത്തിനെ അറിയിക്കുക, വിശ്വസിച്ചവർ എന്നുവെച്ചാൽ ലൌകികതയുടെ ചേറ് പുരണ്ടിട്ടില്ലാത്ത സത്യവിശ്വാസം, കാപട്യവും ഭീരത്വവും കൊണ്ട് മലീമസമായിട്ടില്ലാത്ത സത്യവിശ്വാസം, അനുസരണത്തിന്റെ യാതൊരു മേഖലയും ഒഴിഞ്ഞുപോയിട്ടില്ലാത്ത സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ളാരോ അവർ അള്ളാഹുവിന്റെ ഇഷ്ടജനമാകുന്നു. അവരത്രേ സത്യത്തിന്റെ പാതയിൽ പദമൂന്നിയവർ. അള്ളാഹു നമ്മളിൽ ഓരോരുത്തർക്കും എപ്പോഴും ഈ സത്യത്തിന്റെ പാദത്തോടുകൂടി നടക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാഠമനുസരിച്ചും ആ മഹാത്മാവിന്റെ ആഗ്രഹമനുസരിച്ചും യഥാർത്ഥമായ നിലയിൽ അഹമ്മദിയത്തിന്റെ അതേ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ മനസ്സിലാക്കുന്നവരായി തീരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.
അൽഹംദുലില്ലാഹ് ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر